പ്രിയ സജ്ജനങ്ങളെ, സാദനമസ്കാരം. വാൽമീകി രാമായണം ഗദ്യം രാമൻ്റെ ജീവിതത്തിലൂടെയുള്ള നമ്മുടെ യാത്ര തുടരുകയാണ്. ഗുഹനോട് യാത്ര പറഞ്ഞ് അവർ ഗംഗാനദി കുറുകെ കടന്ന് കാട്ടിലേക്ക് കയറി. മുന്നിൽ ലക്ഷ്മണൻ ആയുധധാരിയായി നടന്നു. ഏറ്റവും പിന്നിലായി രാമനും രണ്ടുപേർക്കുമിടയിൽ സീതയും നടന്നു. ഒരു സുരക്ഷാ കവചത്തിനുള്ളിൽ നടക്കുന്നത് പോലെ സീതയെ രാമലക്ഷ്മണന്മാർ കാത്തുകൊണ്ടിരുന്നു. കാട്ടിനുള്ളിലെ ഭീതി പരത്തുന്ന നിശബ്ദക്കിടയിൽ അകലങ്ങൾ എവിടെയോ നിന്ന് മൃഗങ്ങളുടെ മുരൾച്ചകൾ കേൾക്കുന്നു. ഇനി ശ്രദ്ധയോടുകൂടി യാത്ര തുടരണം, രാമൻ നിർദ്ദേശിച്ചു. പകൽ പോലും ഇരുൾ നിറയുന്ന കാട്, പടർന്നു പന്തലിച്ചു നിൽക്കുന്ന വൻവൃക്ഷങ്ങൾ, നൂറ്റാണ്ടുകളോളം വളർന്ന മരങ്ങൾ ആകാശത്തെ മറച്ച് നിഴൽ വീഴ്ത്തുന്നു. വെയിലിൻ്റെ കാഠിന്യം അറിയുന്നില്ല. ഇലകൾക്കിടയിലൂടെ ചിതറിത്തെറിക്കുന്ന സൂര്യൻ്റെ പ്രകാശം തങ്ക നാണയങ്ങൾ പോലെ വനഭൂമിയിൽ വന്നു പതിക്കുന്നു. ഇടയ്ക്ക് മൂവരും ഒരു മരച്ചുവട്ടിലിരുന്ന് വിശ്രമിച്ചു. ഏറെ നേരം നടന്നു തളർന്ന പാദങ്ങൾ അവർക്ക് വല്ലാത്ത അസ്വസ്ഥതയുണ്ടാക്കി. എത്ര കാലം ഇങ്ങനെ സഞ്ചരിക്കുക? എവിടെയെങ്കിലും സ്ഥിരമായി താമസിക്കണം. പറ്റിയ ഒരിടം കണ്ടെത്തേണ്ടതുണ്ട്, രാമൻ പറഞ്ഞു. കാട്ടരുവികളോ നദികളോ ഉള്ള സ്ഥലം കണ്ടെത്തി അവിടെ വെട്ടിത്തെളിച്ച് ഒരു പർണശാലയുണ്ടാക്കാം, ലക്ഷ്മണനും പറഞ്ഞു. മറുപടി പറഞ്ഞു, എന്തായാലും മുന്നോട്ടു നീങ്ങാം. മാമുനിമാരെ ആരെങ്കിലും കണ്ടുമുട്ടാതിരിക്കില്ല, രാമൻ ഒരു ദീർഘനിശ്വാസത്തോടുകൂടി പറഞ്ഞു. അന്ന് രാത്രി ഒരു മരച്ചുവട്ടിൽ കഴിച്ചു കൂട്ടിയ ശേഷം അവർ പിറ്റേന്നു പ്രഭാതത്തിൽ യാത്ര തുടർന്നു. യമുനയും ഗംഗയും സംഗമിക്കുന്ന ദിക്കിനെ ലക്ഷ്യമാക്കി മൂന്നുപേരും നടന്നു. അങ്ങനെ നടന്നു പോകുമ്പോൾ അവർക്ക് ഒരു കാട്ടുപാത കിട്ടി. മുമ്പ് ആരൊക്കെയോ നടന്നു പോയിട്ട് മനോഹരമായി വെട്ടിത്തെളിച്ച ഒരു പാത. ആ പാതയിലൂടെ നടക്കുമ്പോൾ അവർക്ക് യാത്ര അനായാസമായി. മധ്യാഹ്നമായപ്പോഴേക്കും അവർ ദൂരെ പുകപടലങ്ങൾ ഉയരുന്നത് കണ്ടു. ഇവിടെ അടുത്ത് ഏതോ ഒരാശ്രമമുണ്ട്, അതാ ജലപ്രവാഹത്തിൻ്റെ അലയടിച്ചാർക്കുന്ന ശബ്ദം കേൾക്കുന്നു. നാം ഗംഗാ യമുന സംഗമസ്ഥാനത്തെത്തിയിരിക്കുന്നു, രാമൻ പറഞ്ഞു. അത് ഭരദ്വാജ മുനിയുടെ ആശ്രമമായിരുന്നു. സപ്തർഷികളിൽ ഒരാളായ അത്രി മഹർഷിയുടെ പുത്രനാണ് ഭരദ്വാജൻ. ഗംഗാനദീതടവും ഭരദ്വാജാശ്രമവും കണ്ടപ്പോൾ പണ്ട് വിശ്വാമിത്ര മഹർഷി പറഞ്ഞൊരു കഥ രാമൻ ഓർത്തുപോയി. ഭരദ്വാജൻ്റെ മാതാവായ അനസൂയയുടെ തപസ്സിൻ്റെ കഥ. ഒരിക്കൽ അത്രി മഹർഷി കാട്ടിൽ തപസ്സു ചെയ്യുകയായിരുന്നു. കൊടും വേനൽക്കാലം, എങ്ങും ഒരു തുള്ളി വെള്ളം കിട്ടാനില്ല. നദികളെല്ലാം വറ്റി വരണ്ടുപോയി. കിണറുകളെല്ലാം തന്നെ വറ്റി വരണ്ടുപോയി. മഴയ്ക്ക് വേണ്ടി ഇന്ദ്രനെ എത്ര പൂജ നടത്തിയിട്ടും ഫലം ലഭിക്കാതെ ജനങ്ങൾ വലഞ്ഞു. അനസൂയ ഗ്രാമത്തിൽ ഒറ്റയ്ക്ക് കഴിയുകയായിരുന്നു. ജനങ്ങൾ മുനിപത്നിയുടെ അടുത്തെത്തി സങ്കടം പറഞ്ഞു. മാതാവേ, അവിടുന്ന് തന്നെ ഇതിനൊരു പരിഹാരം കാണണം, അവർ അപേക്ഷിച്ചു. മുനിപത്നി ആശങ്കയിലായി. തൻ്റെ ഭർത്താവായ മഹർഷി കാട്ടിൽ തപസ് ചെയ്യുകയാണ്. അത് പൂർത്തിയാകാതെ അദ്ദേഹത്തെ ഉണർത്താനാവില്ല. ഇവരുടെ അഭ്യർത്ഥനയെ തള്ളാനും പറ്റില്ല. ശരി, പരിഹാരമുണ്ടാക്കാം, അനസൂയ അവരെ ആശ്വസിപ്പിച്ചു. പിറ്റേന്ന് അനസൂയ മണ്ണുകൊണ്ടൊരു ശിവലിംഗമുണ്ടാക്കി. അത് യഥാവിധി പൂജിച്ച് മുനിപത്നി ശിവഭജനം തുടങ്ങി. 7 ദിവസം ജലപാനം പോലുമില്ലാത്ത കഠിന തപസ്. 7-ാം നാൾ സന്ധ്യയ്ക്ക് പ്രത്യക്ഷമായത് ഗംഗാദേവിയായിരുന്നു. മാതാവേ, അവിടുത്തെ തപസ്സിൽ മഹാദേവൻ സംതൃപ്തനായിരിക്കുന്നു. നാടിൻ്റെ ജലദൗർലഭ്യം പരിഹരിക്കുവാൻ വേണ്ടി എന്നെ നിയോഗിച്ചിരിക്കുന്നു, ഗംഗാദേവി തുടർന്നു. പക്ഷേ ഒരു വ്യവസ്ഥയുണ്ട്. താങ്കളുടെ പാതിവൃത്യ ശക്തിയുടെ 1 വർഷക്കാലത്തെ ഫലം എന്നിൽ ലയിപ്പിക്കണം, അതെനിക്ക് നൽകണം. പാതിവൃത്യത്തിൻ്റെ പ്രതീകമാണ് അനസൂയ. അനസൂയ സംബന്ധിച്ചു. പെട്ടെന്ന് പാറക്കെട്ടുകൾക്കിടയിലൂടെ സമൃദ്ധമായ ജലധാര പൊട്ടിപ്പുറപ്പെട്ടു. വരണ്ടുണങ്ങിക്കിടന്ന ഗ്രാമഹൃദയത്തെ നനച്ചുകൊണ്ട് ഗംഗ കുതിച്ചു പാഞ്ഞു. നിമിഷാർത്ഥ നേരം കൊണ്ട് ഈ ഊഷ്മള ഭൂമിയിൽ നദീപ്രവാഹം സൃഷ്ടിച്ച മുനിപത്നിയെ ജനങ്ങൾ സാഷ്ടാംഗ പ്രണാമത്തോടെ വന്ദിച്ചു. അങ്ങനെയാണത്രേ ഗംഗയുടെ ഈ കൈവഴി ഇവിടെ ഉണ്ടായത്. അത്രി മഹർഷിയും പത്നിയും ഹിമവൽ സാനുക്കളിൽ എവിടെയോ ഇപ്പോഴുമുണ്ടത്രേ. കാലങ്ങൾക്കപ്പുറം ജീവിക്കുന്നവർ. മനുഷ്യ സഹജമായതൊന്നും അവർക്ക് ബാധകമല്ല. കാറ്റും കടലുകളും പോലെ, അനന്തമായ ആകാശവും മേഘങ്ങളും പോലെ അവർ ജീവിക്കുന്നു കാലാതിവർത്തികളായി. ഒരു പക്ഷേ 14 വർഷത്തെ ഈ മഹായാത്രയ്ക്ക് എവിടെയെങ്കിലും ഞാൻ അവരെ കണ്ടുമുട്ടിയേക്കാം എന്ന് രാമൻ ഓർത്തു. രാമലക്ഷ്മണന്മാർ സീതയോടൊപ്പം ഭരദ്വാജാശ്രമത്തിന് മുന്നിലെത്തി. മാൻകുട്ടികൾക്ക് തീറ്റ കൊടുക്കുകയായിരുന്നു മഹർഷി. രാമനെ അകലെ നിന്ന് കണ്ടതും ഭരദ്വാജൻ ഇരുകൈകളും നീട്ടി അവർക്കരികിലേക്ക് വേഗത്തിൽ നടന്നെടുത്തു. വരൂ കുട്ടികളെ, ഇന്ന് അതിഥികളുണ്ടാകുമെന്നും മനസ്സു പറഞ്ഞു. കാത്തിരിക്കുകയായിരുന്നു ഞാൻ. ഈ കൊടുങ്കാട്ടിലേക്ക് അധികം ആരും വരാറില്ല. ഭരദ്വാജ മഹർഷി അവരെ പർണശാലയുടെ മുറ്റത്തെ പുല്ലുമേഞ്ഞ പന്തലിലേക്ക് ആനയിച്ചു. ഞങ്ങൾ അയോധ്യയിൽ നിന്ന് വരുന്നു, രാമൻ മഹർഷിയെ വന്ദിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ രാമൻ, ദശരഥ മഹാരാജാവിൻ്റെ മൂത്ത പുത്രൻ. ഇതെൻ്റെ പത്നി സീത, കൂടെയുള്ളവൻ അനുജൻ ലക്ഷ്മണൻ. ത്യാഗത്തിൻ്റെ കാട്ടുവഴികൾ തേടിയിറങ്ങിയവർ. ഭരദ്വാജൻ കണ്ണുകൾ പാതിയടച്ച് ഒരു ധ്യാനത്തിലെന്ന പോലെ പിറുപിറുത്തു. എല്ലാം ഞാനറിയുന്നു. നിങ്ങൾ കാട്ടിലെത്തേണ്ടവർ തന്നെ. ഇതാണ് നിങ്ങളുടെ കർമ്മപദം. മനുഷ്യർക്ക് തെറ്റുകൾ പറ്റാം, എന്നാൽ വിധിക്ക് ഒരിക്കലും കണക്കുകൾ പിഴക്കില്ല. അതിഥി സൽക്കാരത്തിനു വേണ്ട നിർദ്ദേശങ്ങൾ നൽകി ശിഷ്യന്മാരെ അയച്ച ശേഷം മുനി തുടർന്നു. ഭൂതകാലം ജീർണ വസ്ത്രങ്ങളെപ്പോലെ ഓർമ്മകൾക്കപ്പുറത്തേക്ക് ഇരുട്ടിലേക്ക് വലിച്ചെറിയുക. വർത്തമാനകാലത്തിൻ്റെ നേർരേഖയിലൂടെ വെറുതെ അങ്ങനെ സഞ്ചരിക്കുക. അത് ശാന്തിയുടെ തീരത്തിലൂടെ നമ്മെ നയിക്കും. ശോഭനമായ സ്വച്ഛമായൊരു ഭാവി ജീവിതം അവിടേക്ക് നാം എത്തിച്ചേരും. അവിടേക്ക് രാമനും എത്തിച്ചേരും. രാമൻ മുനിയുടെ വാക്കുകൾ സശ്രദ്ധം കേട്ടിരുന്നു. ശരിയാണ്, നടക്കുന്നതെന്തും നന്മയ്ക്കാണെന്ന ചിന്തയോടെ ജീവിച്ചാൽ മനസ്സ് സ്വച്ഛശീതളമായിരിക്കും. ഒരുതരം യോഗീ സഹജമായ നിസ്സംഗത അത് ആനന്ദത്തിലേക്ക് നയിക്കുന്നു. ദുഃഖമില്ലാത്ത ജീവിതം വേണമെന്ന് നാം ആഗ്രഹിക്കുകയും കഴിഞ്ഞുപോയതിനെപ്പറ്റി നിരന്തരം ചിന്തിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ദുഃഖം വീണ്ടും വീണ്ടും വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. മനുഷ്യൻ സ്വയം നിർമ്മിച്ചെടുക്കുന്നതാണ് സുഖവും ദുഃഖവും എന്ന് രാമൻ മനസ്സിൽ പറഞ്ഞു. രാമൻ്റെ ചിന്തകൾ മനസ്സിലാക്കിയിട്ടെന്ന പോലെ കളിവാക്കുകൾ എന്നോണം ഭരദ്വാജൻ പറഞ്ഞു. അനാവശ്യ ചിന്തകളെല്ലാം ഗംഗാ യമുന സംഗമത്തിൽ ഒഴുക്കിക്കളയുക. നന്നായൊന്ന് കുളിച്ചു വന്നാൽ മുനിമാർ കഴിക്കുന്ന അല്പാഹാരം നിങ്ങൾക്കും കഴിക്കാം. രാമൻ സീതയെയും കൂട്ടി നദിക്കരയിലേക്ക് നടന്നു. ലക്ഷ്മണൻ അല്പം പിന്നിലായി അവരെ പിന്തുടർന്നു. കുളി കഴിഞ്ഞെത്തിയപ്പോഴേക്കും ഭക്ഷണം തയ്യാറായിരുന്നു. ചുട്ടെടുത്ത കാട്ടുകിഴങ്ങുകൾ, ഏതോ ധാന്യം തിളപ്പിച്ച പാനീയം, പലതരം ഇലകൾ ചേർത്തുണ്ടാക്കിയ പ്രത്യേക ഒരു ഭക്ഷണം. രുചിയെപ്പറ്റി ഓർക്കാതിരിക്കാൻ മനസ്സിനെ പ്രേരിപ്പിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ രാമൻ സീതയെ നോക്കി. ഭാവഭേദങ്ങളൊന്നുമില്ലാതെ കൊട്ടാരത്തിൽ അമൃതമുണ്ണുന്നത് പോലെ ആസ്വദിച്ചു കഴിക്കുകയാണ് സീത. ഇതാണ് യഥാർത്ഥ സ്ത്രീ. ഏതവസ്ഥയെയും ഹൃദയപൂർവ്വം സ്വീകരിക്കുവാൻ കഴിവുള്ളവൾ. ഇനി എന്താണ് ഉദ്ദേശം? ഭക്ഷണത്തിനു ശേഷം മുറ്റത്തെ പന്തലിൽ കാറ്റേറ്റിരിക്കുമ്പോൾ ഭരദ്വാജ മുനി ചോദിച്ചു. വിധിച്ചത് വനമായാലും അധികാരമായാലും അത് പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കണം. ഇനി കാട്ടിലെവിടെയെങ്കിലും ഒരാശ്രമം നിർമ്മിച്ച് 14 വർഷം സ്വസ്ഥമായി കഴിയണം. രാമൻ ചിരിച്ചു. സ്വസ്ഥമായി അല്ലേ? മുനി ഗൂഢാർത്ഥത്തിൽ ചിരിച്ചു. ഇവിടെ താമസിക്കാം, ഈ പുണ്യനദിക്കരയിൽ. വേണ്ട, ഇവിടെ താമസിച്ചാൽ അത് ഭാവിയിൽ പ്രശ്നങ്ങൾക്ക് കാരണമാവും. അയോധ്യയിൽ നിന്ന് 2 നാൾ യാത്ര ചെയ്താൽ എത്താവുന്ന സ്ഥലമാണിത്. ജനങ്ങൾ തേടി വരാനിടയുണ്ട്. അതിനാൽ കുറച്ചുകൂടി അകലേക്ക് സഞ്ചരിക്കണം, രാമൻ മറുപടി പറഞ്ഞു. ഇവിടെ നിന്നും 10 ക്രോശം ദൂരം ചിത്രകൂടം എന്നൊരു പർവ്വതമുണ്ട്. ഏകാന്തവാസത്തിന് ഏറ്റവും അനുയോജ്യമാണ് അവിടം. ചെറുമൃഗങ്ങളും പക്ഷികളും മാത്രമുള്ള വനം, കട്ടരുവികളും ഫലവൃക്ഷങ്ങളും നിറഞ്ഞ പ്രദേശം. മഹർഷി രാമനെ നോക്കി. ഇനി എന്തായാലും ഇന്ന് യാത്ര വേണ്ട, നന്നായി വിശ്രമിച്ച് പ്രഭാതത്തിൽ യാത്ര തുടരാം. സംഗമതീർത്ഥത്തിൽ കുളിച്ചു വരുന്ന ഇളങ്കാറ്റിൻ്റെ തലോടലേറ്റ് കാട്ടുപുല്ലുകൾ വിരിച്ച മെത്തയിൽ അനന്തശായിയായ വിഷ്ണുവിനെപ്പോലെ അല്പം ചരിഞ്ഞുകിടക്കുമ്പോൾ രാമൻ എന്ന വെറും മനുഷ്യൻ ജീവിതത്തിൻ്റെ കയറ്റിറക്കങ്ങളെക്കുറിച്ച് ഓർത്തു. എല്ലാം നേരത്തെ നിശ്ചയിച്ചതുപോലെ നടക്കുന്നു. എന്തും സ്വീകരിക്കുവാൻ മനസ്സിനെ പ്രാപ്തമാക്കുന്നവന് മാത്രമുള്ളതാകുന്നു മനഃശാന്തി. നടപ്പന്തലിൻ്റെ മറുവശത്ത് മാൻകുട്ടികളുമായി കളിക്കുന്ന ലക്ഷ്മണനെ കണ്ടു. അവൻ മനുഷ്യ മനസ്സിൻ്റെ മറ്റൊരു തലമാണെന്ന് തോന്നി. ആഗ്രഹങ്ങളില്ലാത്ത നിർമ്മലമായൊരവസ്ഥ. അവന് തൻ്റെ കർമ്മങ്ങളാണ് പാതേയം, ജീവിതയാത്ര പൂർത്തിയാക്കുവാൻ ഊർജം നൽകുന്ന പാതേയങ്ങൾ. രാമൻ മെല്ലെ മെല്ലെ ഉറക്കിലേക്ക് വഴുതി വീണു. രാമൻ്റെ യാത്ര തുടരുകയാണ്. ഭരദ്വാജ മുനിയുടെ ആശ്രമത്തിലെത്തപ്പെട്ട രാമൻ അവിടെ താമസിക്കുവാൻ ദീർഘകാലം ആഗ്രഹിച്ചില്ല. ഒരു രാത്രിയും ഒരു പകലും തങ്ങിയിട്ട് അകലങ്ങളിൽ എവിടെയോ ഉള്ള കാട്ടിനുള്ളിൽ 14 കൊല്ലക്കാലം ഞാൻ ജീവിക്കാം. രാമൻ ഇന്ന് കഴിച്ചത് കാട്ടുകിഴങ്ങുകൾ, അത് ചുട്ടിട്ടായിരുന്നു. സീത ഇന്ന് കഴിച്ചത് ഇലക്കറികളായിരുന്നു, സ്വാദില്ലാത്ത ഭക്ഷണങ്ങളായിരുന്നു. സ്വാദ് എപ്പോഴാണ് നമുക്കുണ്ടാകുന്നത്? ഒരുപാട് വിശക്കുമ്പോൾ ഏത് ഭക്ഷണത്തിനും അതീവ ഹൃദ്യമായ സ്വാദ് അനുഭവപ്പെടുന്നു. നമ്മുടെ മക്കൾക്ക് പലപ്പോഴും സ്വാദില്ല സ്വാദില്ല എന്ന് പറയാറുണ്ട്. കാരണം ആവശ്യത്തിലേറെ ഭക്ഷണം ലഭിക്കുന്നത് കൊണ്ടാണ് അവർക്ക് സ്വാദില്ലാത്തത്. അങ്ങനെ സ്വാദ് ലഭിക്കുവാൻ വേണ്ടിയിട്ടാണ് അജിനാമോട്ടോ പോലുള്ള ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിലേക്ക് നാം ചേക്കേറുന്നത്. ഇവിടെ ഭഗവാൻ വിഷ്ണുവിൻ്റെ അവതാരമായ രാമൻ എവിടെയിരിക്കുന്നു? കൊടുങ്കാട്ടിൻ്റെ നടുവിൽ ഒരു മുനിയുടെ ആശ്രമത്തിൽ നിലത്തിരുന്നു കൊണ്ട് കാട്ടുപഴങ്ങൾ വേവിച്ചത് തിന്നുന്ന രാമനെയാണ് നാം കാണുന്നത്. അയോധ്യയിലെ രാജകുമാരനെ കാണുന്നു. ജീവിതത്തിൽ എപ്പോഴും വിജയിക്കണമെന്നോ എപ്പോഴും സുഖിക്കണമെന്നോ യാതൊരു നിർബന്ധവുമില്ല. വിധി എന്താണ് നമുക്കെല്ലാം കരുതി വച്ചിരിക്കുന്നത് എന്നറിയില്ല. ആ വിധിയിൽ മനസ്സു പതറാതെ സമ്പൽ സമൃദ്ധമായി ജീവിക്കുമ്പോൾ അങ്ങനെയും ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒരുപിടി ചോറിനു വേണ്ടി അലയേണ്ട അവസ്ഥ വരുമ്പോൾ അതും വിധിയുടെ നിശ്ചയമാണെന്ന ഭാവേന കാണുക. അങ്ങനെ കാണുവാൻ നമ്മുടെ മനസ്സിനെ പര്യാപ്തമാക്കുന്നതാണ് വാൽമീകി രാമായണം. ജയ് ശ്രീറാം. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.